അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അധ്യായം 11. ദൈവം തന്റെ ജനത്തെ ഉപേക്ഷിച്ചുവോ എന്ന് ഞാൻ ചോദിക്കുന്നു? ഒരിക്കലുമില്ല. ഞാൻ തന്നെ ഒരു ഇസ്രയേലിനും അബ്രഹാമിന്റെ പിൻഗാമിയും ബെന്യാമീൻ ഗോത്രക്കാരനും ആണല്ലോ. ദൈവം മുന്നറിഞ്ഞ തന്റെ ജനത്തെ ഉപേക്ഷിച്ചിട്ടില്ല. തിരുവഴുത്തിൽ ഏലിയാവിനെ കുറിച്ചുള്ള വിവരണത്തിൽ പറയുന്നതെന്തെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അദ്ദേഹം ഇസ്രയേലിനെതിരായി ഇപ്രകാരം വാദിച്ചു:
കർത്താവെ, അവർ അവിടുത്തെ പ്രവാചകന്മാരെ കൊല്ലുകയും യാഗപീഠങ്ങൾ ഇടിച്ചു നിരത്തുകയും ചെയ്തിരിക്കുന്നു. ഞാൻ ഒരുവൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. അവരെന്നെയും കൊല്ലുവാൻ ശ്രമിക്കുന്നു.
ദൈവം അദ്ദേഹത്തിന് നൽകിയ മറുപടി എന്തായിരുന്നു?
ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്കായി സൂക്ഷിച്ചിരിക്കുന്നു.
അങ്ങനെ തന്നെ ഇക്കാലത്തും കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ശേഷിപ്പുണ്ട്. കൃപയാൽ എങ്കിൽ അത് പ്രവൃത്തികളാൽ ആയിരിക്കുകയില്ല. പ്രവൃത്തികളാലെങ്കിൽ കൃപ ഒരിക്കലും കൃപയായിരിക്കുകയുമില്ല. എങ്കിൽ പിന്നെ എന്ത്? ഇസ്രയേൽ അന്വേഷിച്ചത് അവർ പ്രാപിച്ചില്ല. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. ശേഷമുള്ളവരോ കഠിനപ്പെട്ടു.
ദൈവം അവർക്ക് മരവിച്ച ആത്മാവും കാണാത്ത കണ്ണുകളും കേൾക്കാത്ത ചെവികളും നൽകി. അതെന്നും ആ നിലയിൽ തന്നെ
എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ദാവീദ് ഇങ്ങനെ പറയുന്നു:
അവരുടെ ഭക്ഷണമേശ അവർക്കൊരു കെണിയും കുടുക്കുമാകട്ടെ, അതവർക്ക് ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ, കാണാൻ കഴിയാതെ വണ്ണം അവരുടെ കണ്ണുകൾ ഇരുണ്ടു പോകട്ടെ, അവരുടെ മുതുക് എന്നേക്കും കുനിഞ്ഞു പോകട്ടെ.
ഞാൻ വീണ്ടും ചോദിക്കുന്നു, എന്നേക്കുമായി വീണു പോകേണ്ടതിനോ ഇസ്രയേൽ ഇടറിയത്? ഒരിക്കലുമല്ല. പിന്നെയോ, അവർക്ക് അസൂയ ഉളവാക്കുവാൻ, അവരുടെ ലംഘനം മൂലം വിജാതീയർക്ക് രക്ഷ വന്നു എന്നേയുള്ളൂ. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ തോൽവി വിജാതീയർക്ക് സമ്പത്തും വരുത്തിയെങ്കിൽ അവർ പൂർണമായി ചേർക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സമൃദ്ധി എത്ര മഹത്തരമായിരിക്കും. ഇനി യഹൂദരല്ലാത്തവരോട് ഞാൻ പറയുന്നു, വിജാതീയരുടെ അപ്പോസ്തലൻ എന്ന നിലയിൽ ഞാൻ എന്റെ ശുശ്രൂഷയിൽ അഭിമാനിക്കുന്നു. കാരണം സ്വന്തം ജനത്തിന് എങ്ങനെയെങ്കിലും അസൂയ ഉളവാക്കി അവരിൽ ചിലരെയെങ്കിലും രക്ഷപ്പെടുത്താമല്ലോ. അവരെ തിരസ്കരിച്ചത് ലോകത്തിന്റെ അനുരഞ്ജനത്തിന് കാരണമായെങ്കിൽ അവരുടെ അംഗീകാരം മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പല്ലാതെ മറ്റെന്താണ്? ആദ്യ ഫലമായി അർപ്പിക്കപ്പെടുന്ന ധാന്യമാവിന്റെ അംശം വിശുദ്ധമെങ്കിൽ മാവ് മുഴുവനും വിശുദ്ധമായിരിക്കും. വേര് വിശുദ്ധമെങ്കിൽ കൊമ്പുകളും വിശുദ്ധം തന്നെ. നല്ല ഒലിവ് വൃക്ഷത്തിന്റെ ചില കൊമ്പുകൾ വെട്ടിമാറ്റിയിട്ട് പകരം കാട്ടൊലിവിന്റെ കൊമ്പായ നിന്നെ മറ്റ് കൊമ്പുകളുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തത് മൂലം ഒലിവിന്റെ വേരിൽ നിന്നുള്ള പോഷകരസത്തിന് പങ്കാളിയായി തീർന്നതോർത്ത് ആ കൊമ്പുകളുടെ മുമ്പിൽ നീ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല, വേര് നിന്നെയാണ് വഹിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊള്ളുക. എന്നെ ഒട്ടിച്ചു ചേർക്കേണ്ടതിന് ആ കൊമ്പുകൾ ഒടിച്ചു നീക്കിയെന്ന് നീ പറഞ്ഞേക്കാം, ശരി തന്നെ. എന്നാൽ അവിശ്വാസം നിമിത്തമാണ് അവരെ ഒടിച്ചു മാറ്റിയത്. നീ ചേർന്ന് നിൽക്കുന്നത് വിശ്വാസത്താലുമാണ്. അഹങ്കരിക്കാതെ ഭയപ്പെടുക. സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിച്ചില്ല എങ്കിൽ നിന്നോടും കാണിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ദയയും കർക്കശത്വവും ഓർത്തുകൊള്ളുക. വീണവരോട് കർക്കശത്വവും, നിന്നോടോ നീ അവിടുത്തെ ദയയിൽ നിലനിന്നാൽ കാരുണ്യവും അവിടുന്ന് കാണിക്കും, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അവർ അവിശ്വാസത്തിൽ തുടരാത്ത പക്ഷം അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കും. ഒട്ടിക്കുവാൻ ദൈവത്തിന് കഴിയുമല്ലോ. പ്രകൃത്യ കാട്ടൊലിവിന്റെ ശാഖയായിരുന്ന നിന്നെ മുറിച്ചെടുത്ത് നട്ടുവളർത്തപ്പെട്ട ഒലിവ് മരത്തിൽ അസാധാരണമാംവിധം ഒട്ടിച്ച് ചേർത്തുവെങ്കിൽ സ്വാഭാവിക ശാഖകളെ സ്വന്തം ഒലിവ് മരത്തിൽ ഒട്ടിച്ചു ചേർക്കുന്നതിനുള്ള സാധ്യത എത്രയധികം. സഹോദരരെ, നിങ്ങൾ ദുരഭിമാനികളാകാതിരിക്കേണ്ടതിന് നിങ്ങൾ ഈ രഹസ്യം അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിജാതിയരുടെ സംഖ്യ പൂർണ്ണമാകുവോളം ഇസ്രയേലിന് ഭാഗികമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ ഇസ്രയേൽ മുഴുവനും രക്ഷിക്കപ്പെടും.
വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവിടുന്ന് യാക്കോബിൽ നിന്ന് അഭക്തി അകറ്റിക്കളയും. ഞാൻ അവരുടെ പാപങ്ങൾ നീക്കിക്കളയുമ്പോൾ ഇത് അവരോടുള്ള എന്റെ ഉടമ്പടിയായിരിക്കും
എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. സുവിശേഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ ശത്രുക്കൾ, എന്നാൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പിതാക്കന്മാർ നിമിത്തം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർ. എന്തെന്നാൽ ദൈവത്തിന്റെ കൃപാവരങ്ങളും വിളിയും മാറ്റം വരാത്തവയാണ്. ഒരു കാലത്ത് ദൈവത്തോട് അനുസരണമില്ലാത്തവരായിരുന്ന നിങ്ങൾക്ക് ഇപ്പോൾ അവരുടെ അനുസരണക്കേട് നിമിത്തം കരുണ ലഭിച്ചിരിക്കുന്നു. അതുപോലെ നിങ്ങളോടുള്ള ദൈവത്തിന്റെ കരുണ നിമിത്തം അവർക്കും കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരണം കെട്ടവരായി തീർന്നിരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞതിന്റെ ലക്ഷ്യം എല്ലാവരോടും കരുണ കാണിക്കുക എന്നതായിരുന്നു.
ദൈവത്തിന്റെ ജ്ഞാനം, അറിവ് എന്നിവയുടെ ധന്യത എത്ര അഗാധം! അവിടുത്തെ വിധികൾ എത്ര അപ്രമേയം! അവിടുത്തെ വഴികൾ എത്ര അഗോചരം! കർത്താവിന്റെ മനസ്സറിഞ്ഞതാര്! അവിടുത്തെ ഉപദേഷ്ടാവായിരുന്നതാര്! തിരിച്ചു കിട്ടുവാനായി ദൈവത്തിന് എന്തെങ്കിലും കൊടുത്തിട്ടുള്ളതാര്! സകലവും ദൈവത്തിൽ നിന്ന്, ദൈവത്തിലൂടെ, ദൈവത്തെങ്കിലേക്ക് തന്നെ. അവിടുത്തേക്ക് എന്നേക്കും മഹത്വം. ആമേൻ.